الحمد لله والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. എൻ്റെ ഏറ്റവും പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രബോധകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ കൂടിയിരുത്തം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ സാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു ദീർഘമായ ആമുഖത്തിന്റെ സമയമല്ല ഈ വൈകിയവേളയിൽ ഇനി ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രമാണങ്ങളോടുള്ള വിശ്വാസിയുടെ നിലപാടാണ് ഇനി ഏൽപ്പിക്കപ്പെട്ട വിഷയം. നമുക്കറിയാം, പ്രമാണങ്ങൾ എന്ന വാക്ക് നാം കേൾക്കുമ്പോൾ പ്രവാചകന്മാർ മുഖേനയാണ് നാം പ്രമാണങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. പ്രവാചകന്മാര് കൊണ്ടുവന്നതെല്ലാം വിശ്വസിക്കാനും പഠിക്കാനും നാം ബാധ്യസ്ഥരാണ്. അപ്പോൾ പ്രമാണങ്ങളോടുള്ള നമ്മുടെ നിലപാട് നാം പഠിക്കുകയാണെങ്കിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ പ്രമാണങ്ങൾ അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ എന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളോടും ചോദിക്കും, എല്ലാ സമുദായങ്ങളോടും ചോദിക്കും. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്നവർ ഒരു വിഭാഗം മാത്രമാണ്, അവരാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ആരിലേക്കാണോ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനവിഭാഗം, അവരോട് നാം ചോദിക്കും. വലനസ്അലന്നൽ മുർസലീൻ, പ്രവാചകന്മാരോടും നാം ചോദിക്കും. ഇവിടെ തൗക്കീദിന്റെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, ഫലനസ്അലന്നൽ ലദീന ഉർസില ഇലൈഹിം. പ്രബോധിതരായ ജനങ്ങളോട് നാം ചോദിക്കുക തന്നെ ചെയ്യും. അതേപോലെ പ്രവാചകന്മാരോടും അല്ലാഹു ചോദിക്കും. ജനങ്ങളോട് എന്താണ് അല്ലാഹു ചോദിക്കുന്നത്? നിങ്ങൾ പ്രവാചകന്മാർ നിങ്ങൾക്ക് നൽകിയ പ്രബോധനം നിങ്ങൾ അംഗീകരിച്ചോ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ അത് ഉൾക്കൊണ്ടോ, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോ. അതേപോലെ പ്രവാചകന്മാർ അവരുടെ ദൌത്യം, പ്രബോധന ദൌത്യം നിർവഹിച്ചോ എന്ന ചോദ്യവും പ്രവാചകന്മാരോട് അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കും. ഈ ആശയം പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. അല്ലാഹു അവരെ വിളിച്ചുകൊണ്ട്, തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു, സത്യനിഷേധികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, പ്രവാചകന്മാർക്ക് എന്ത് ഉത്തരമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്? അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ ഏത് നിലക്കാണ് ആ ദഅവത്തിന്, പ്രബോധനത്തിന് ഉത്തരം നൽകിയത് എന്ന് അല്ലാഹു ചോദിക്കും. യൗമ യജ്മഉ അല്ലാഹു റുസുല, വേറെ സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ പറയുന്നു, യൗമ യജ്മഉ അല്ലാഹു റുസുല ഫയഖൂലു മാദാ ഉജിബ്തും. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അങ്ങനെ അവരോട് ചോദിക്കും, മാദാ ഉജിബ്തും, എങ്ങനെയാണ് എപ്രകാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകപ്പെട്ടത്, നിങ്ങളുടെ പ്രബോധനത്തിന് എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ലാ ഇൽമ ലന, ഞങ്ങൾക്കതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് അറിയാമായിരുന്നു ജനങ്ങൾ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്ന്. പക്ഷേ ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ സംഭവവികാസങ്ങൾ അവർ ദർശിച്ചപ്പോൾ അവർ അങ്ങനെ പറയേണ്ടി വന്നു എന്നും തഫ്സീർ പണ്ഡിതന്മാർ കൂട്ടിച്ചേർത്തു. ഫലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ഈ ഒരു ഗൌരവമായ സംഭവം, ഭാവിയിൽ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ഈ സംഭവം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇത് ഗൌരവത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയ ഒരു വിഷയമാണെന്ന് നമ്മുടെ മനസ്സിൽ വേണം. പ്രമാണങ്ങൾ നാം അനുസരിച്ച് ജീവിച്ചോ, പ്രമാണങ്ങളിൽ നാം വിശ്വസിച്ചോ, ഇതൊരു നിസ്സാരമായ ഒരു വിഷയമല്ല. പ്രവാചകന്മാരോടക്കം, പ്രബോധകന്മാരോടക്കം അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ദൌത്യം നിങ്ങൾ നിർവഹിച്ചോ? പ്രവാചകന്മാരെല്ലാവരും അവരുടെ ദൌത്യം നിർവഹിച്ചവരാണ്. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ഖിയാമത്ത് നാളിൽ അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, യസ്അലുല്ലാഹുന്നാസ അമ്മാ അജാബുൽ മുർസലീൻ. എങ്ങനെയാണ് പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയത് എന്ന് ജനങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും. വയസ്അലുൽ മുർസലീന അമ്മാ ബല്ലഹു. മാത്രമല്ല, മുർസലീങ്ങളോടും പ്രവാചകന്മാരോടും അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ തബ്ലീഗ് നടത്തിയത്, നിങ്ങളുടെ പ്രബോധന ദൌത്യം നിങ്ങൾ എപ്രകാരമാണ് നിർവഹിച്ചത് എന്ന് പ്രവാചകന്മാരോടും അള്ളാഹു ചോദിക്കും. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് പ്രമാണങ്ങളോടുള്ള നമ്മുടെ നിലപാട് നാം മനസ്സിലാക്കുമ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആൻ, അതായത് ഖുർആൻ പ്രചാരണം, പ്രബോധനം താങ്കൾക്ക് നിർബന്ധമാക്കിയ അല്ലാഹു, ലറാദുക ഇലാ മആദ്, ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു താങ്കളെ മടക്കുകയും അങ്ങനെ താങ്കളുടെ പ്രബോധനത്തെക്കുറിച്ച് നാം ചോദിക്കുക തന്നെ ചെയ്യും. തഫ്സീർ പണ്ഡിതന്മാരുടെ ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനമാണിത്. എന്നാൽ മക്കയിലേക്ക് താങ്കളെ തിരിച്ച് അയക്കും എന്ന തഫ്സീറുമുണ്ട്. എന്നാൽ ഇമാം ഇബ്നു കഥീർ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ നല്ല തഫ്സീറാണ്, നല്ലൊരു വ്യാഖ്യാനമാണ് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ ഒരു വ്യാഖ്യാനമാണിത്. എന്താണ്? ഇന്നല്ലദീ ഔജബ അലൈക തബ്ലീഗൽ ഖുർആൻ. ഖുർആൻ തബ്ലീഗ് ചെയ്യാൻ അള്ളാഹു താങ്കൾക്ക് നിർബന്ധമാക്കിയ ആ അള്ളാഹു തന്നെ, ലറാദുക ഇലൈഹി വ മുഈദുക യൗമൽ ഖിയാമ, അള്ളാഹുവിലേക്ക് താങ്കളെ അവൻ മടക്കുകയും അങ്ങനെ, വസാഇലുക അൻ അദാഇ മാ ഫറദ അലൈക, താങ്കൾക്ക് നാം നിർബന്ധമാക്കിയ പ്രബോധന ദൌത്യത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാം പ്രബോധകന്മാർ നമ്മിൽ അർപ്പിതമായ ദൌത്യത്തെക്കുറിച്ച് അല്ലാഹു തീർച്ചയായും ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇതൊരു മഹത്തായ കർമ്മമാണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് നാം മനസ്സിലാക്കണം. ആരാണ് ഇതിനുള്ള കൃത്യമായ ശരിയായ ഉത്തരം, ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നവർ? ആ ഇനത്തിൽ നാം പെടുവാൻ ശ്രമിക്കണം. ചില സവിശേഷതകളുള്ള വിശ്വാസികൾക്കാണ് അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി പറയാൻ സാധിക്കും. ആ സവിശേഷതകളാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പഠിച്ചിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത്, നാം നേരത്തെ കേൾപ്പിച്ച ആയത്തിന്റെ പൂർത്തീകരണം നാം വായിക്കേണ്ടതാണ്. വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, മുർസലീങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് നിങ്ങൾ എന്ത് മറുപടി നൽകി? ഈ ആയത്ത് നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ദീൻ. പ്രവാചകന്മാരല്ലാത്ത എത്ര മഹാനായ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി പറഞ്ഞതും പ്രവർത്തിച്ചതും നമുക്ക് നിരുപാധികം മാതൃകയല്ല. പ്രവാചകന്മാർ മാത്രമാണ് മാസൂമിങ്ങൾ, അല്ലാത്തവർക്ക് അബദ്ധം സംഭവിക്കും. മുജ്തഹിദികളായ പണ്ഡിതന്മാർ പോലും പറയുന്നതും പ്രവർത്തിക്കുന്നതും നിരുപാധികം ഹക്കാണെന്ന വിശ്വാസം, അത് ഇസ്ലാമിക വിശ്വാസമല്ല. അങ്ങനെ അല്ലാഹു അവരോട് ചോദിക്കുമ്പോൾ, ഫഅമിയത് അലൈഹിമുൽ അംബാഉ യൗമഇദിൻ ഫഹും ലാ യതസാഅലൂൻ. ബഹുദൈവ വിശ്വാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പ്രവാചകന്മാർക്ക് എന്ത് മറുപടിയാണ് നൽകിയത്, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത്? ഫഅമിയത് അലൈഹിമുൽ അംബാഉ യൗമഇദിൻ, എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് ഗോപ്യമായി, അവ്യക്തമായി, അവർ ഇരുട്ടിൽ പൂണ്ടുപോയി. ഫഹും ലാ യതസാഅലൂൻ, മാത്രമല്ല അവർ പരസ്പരം ചോദിക്കുന്നില്ല, കാരണം എല്ലാവരും അവർക്ക് ഈ ആവശ്യത്തിൽ ഉത്തരമില്ല. കാരണം പ്രബോധനത്തിന് ഉത്തരം നൽകുകയും പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ആ ഗൌരവമായ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കൂ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഅസ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. എന്നാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയവരും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ അവർ വിജയം കൈവരിച്ചവരിൽ പെടുന്നു. അസ എന്ന വാക്ക് ഖുർആനിൽ പലയിടത്തും സാക്ഷാത്കരിച്ചു. ഇത് പ്രതീക്ഷയുടെ ഒരു വാക്കാണെങ്കിൽ പോലും ഖുർആനിലുള്ള അസ അത് ഉറപ്പിന്റെ, സാക്ഷാത്കരിച്ചു എന്ന അർത്ഥത്തിലാണെന്ന് തഫ്സീർ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് നമ്മുടെ നിലപാട്? പ്രവാചകന്മാർ മുഖേന നാം പഠിപ്പിക്കപ്പെട്ടു പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളോട് നാം സ്വീകരിക്കേണ്ട നിലപാടാണ് രണ്ട് മൂന്ന് പോയിന്റുകളിലൂടെ ഈ ചുരുങ്ങിയ സമയത്തിലൂടെ നാം വിവരിക്കുന്നത്. ഒന്നാമതായി, ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ ബാധ്യത വിശ്വാസമാണ്, പ്രമാണങ്ങളിലുള്ള വിശ്വാസം. പ്രമാണങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, ഈമാൻ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് പ്രമാണങ്ങളിലുള്ള വിശ്വാസം. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ ഈമാനു ബില്ലാഹി, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ കിതാബിലുള്ള വിശ്വാസം. അതേപോലെ അൽ ഈമാനു ബില്ലാഹി വബി റസൂലിഹി, പ്രവാചകന്മാരുള്ള വിശ്വാസം. പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രവാചകന്മാർ പഠിപ്പിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഒന്ന് കിതാബാണെങ്കിൽ രണ്ടാമത്തെ എന്താണ്? ഹിക്മത്താണ്. കിതാബ് അള്ളാഹുവിന്റെ വചനം, പ്രവാചകന്മാരുടെ വചനങ്ങൾക്ക് ഹിക്മത്ത്, സുന്നത്ത്, ഹദീസ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈമാൻ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് പ്രമാണങ്ങളിലുള്ള വിശ്വാസം. ഇതാണ് നമ്മിൽ ആദ്യമായി വേണ്ടത്. നാം പ്രബോധനം നടത്തുമ്പോഴും പ്രമാണങ്ങളോട് നാം സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് നാം പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് ആദ്യം വിശ്വാസമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ് ഹദീസ്, നമുക്കറിയാം നമ്മുടെ നാട്ടിലും പുറത്തുമെല്ലാം മുസ്ലിം വിഭാഗങ്ങളിൽ ഖുർആനിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ഹദീസിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണത നാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടുതലായി കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇങ്ങനെയൊരു വ്യത്യാസം, ഇങ്ങനെയൊരു വ്യതിരക്തത ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കറിയാം ഖുർആനിലെ ഒരു ആയത്ത് നിഷേധിച്ച ആള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനമാണ്. ഖുർആൻ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അപ്പൊ ഖുർആനിക വചനങ്ങൾ നിഷേധിക്കുന്നത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫ്റാണ്. അതേപോലെ തന്നെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നിഷേധിക്കുകയാണെങ്കിൽ അയാളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണ്. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്, സഹീഹായ സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫ്റാണ്. കുഫ്റുൻ മുഖ്റിജുൻ അനിൽ മില്ല. മഹാനായ ഇമാം ഇബ്നുൽ വസീർ അൽ യമാനി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് അൽ അവാസിം വൽ ഖവാസിം, അതിൽ പറയുന്നുണ്ട് അത്തക്വീബു ലി ഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅൽ ഇൽമി അന്നഹു ഹദീസുഹു കുഫ്റുൻ സറീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അതിനെ കളവാക്കുകയാണെങ്കിൽ അത് വ്യക്തമായ കുഫ്റാണ്. ഇങ്ങനെ പല പണ്ഡിതന്മാരും ഫത്വകൾ നൽകിയിട്ടുണ്ട്. ഫതാവ ലജ്നത്ത് ദായിമയിൽ നിന്ന് ഒരു ഉദ്ധരണി വായിക്കുകയാണ്. അല്ലദീ യുൻകിറുൽ അമല ബിസ്സുന്നത്തി യകൂനു കാഫിറ, സുന്നത്ത് പ്രകാരം അമൽ ചെയ്യുന്നതിനെ നിഷേധിക്കുന്നവൻ കാഫിറാവുന്നു. ലിഅന്നഹു മുകദ്ദിബുൽ ലില്ലാഹി വലി റസൂലിഹി വൽ ഇജ്മാഇൽ മുസ്ലിമീൻ, അള്ളാഹുവിനെയും റസൂലിനെയും ഇജ്മാഅിനെയും അവൻ അതിലൂടെ കളവാക്കിയിട്ടുണ്ട്, അതോടെ അവൻ കാഫിറായി. എന്നാൽ ഒരു ഹദീസ് ഒരാൾ തള്ളുകയാണ്, ഒരു പണ്ഡിതൻ ഖുർആനിക ആയത്തിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട ഹദീസുകൾ, ഹദീസുൽ ആഹാദ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സ്വീകരിച്ചില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് മുബ്തദിഈങ്ങളുടെ അഹ്ലുൽ അഹ്‌വാഇന്റെ രീതിയാണ്. അപ്പോൾ ഹദീസ് നിഷേധിക്കുക എന്ന് പറയുന്നത് അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ചാൽ എന്തായി? അത് കുഫ്റാണ്, അവൻ കാഫിറായി. എന്നാൽ രണ്ടാമത്തെ ആള് അയാളുടെ വിശ്വാസപ്രകാരം, ഒരു പണ്ഡിതന്റെ വിശ്വാസപ്രകാരം ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെട്ട ഹദീസല്ല. കാരണം അയാളുടെ അഭിപ്രായ പ്രകാരം അത് ഹദീസുൽ ആഹാദാണ്, അത് വിശ്വാസ കാര്യങ്ങളിൽ പ്രമാണമായി ഉറപ്പിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അത് ഖുർആനിക ആയത്തിന് വിരുദ്ധമാണ് എന്ന് അയാളുടെ ഇജ്തിഹാദ് പ്രകാരം അയാൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, അതൊരു മൻഹജായി ഒരു രീതിയായി ആ വ്യക്തി സ്വീകരിക്കുകയാണെങ്കിൽ അത് ബിദഅത്താകുന്നു, അഹ്ലുൽ അഹ്‌വാഇന്റെ അഹ്ലുൽ ബിദഅഇന്റെ രീതിയാണത്. മുഅ്തസില പോലെയുള്ള ഇൽമുൽ കലാമിന്റെ ആൾക്കാരാണ് ആദ്യമായി ഈ വസ്വാസ് കൊണ്ടുവന്നത്. അതായത് വിശ്വാസ കാര്യങ്ങളിൽ ഹദീസുൽ ആഹാദ് സ്വീകരിക്കാൻ പറ്റുകയില്ല. എന്താ ഹദീസുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ? ഹദീസ് രണ്ട് ഇനങ്ങളാണ്, ഒന്ന് മുത്തവാത്തിർ, രണ്ട് ആഹാദ്. കൂട്ടം കൂട്ടമായി സഹാബത്തുകൾ മുതൽ, സഹാബിമാര് മുതൽ നമ്മിലേക്ക് എത്തിപ്പെട്ട ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയും. എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ ഏതെങ്കിലും ഒരു തലമുറയിൽ ഉള്ള ഇസ്നാദുകൾക്കാണ് ഹദീസുൽ ആഹാദ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ താങ്കൾ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, കർമ്മശാസ്ത്ര വിഷയങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, താങ്കൾ ഒരു വ്യക്തി മാത്രമാണല്ലോ, അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരു ജമാഅത്തായ ഒരു കൂട്ടം തന്നെ പഠിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. മറിച്ച് ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, വേദക്കാരായ ഒരു ജനവിഭാഗത്തിലേക്കാണ് താങ്കൾ എത്തുന്നത്. ഫലിയകുൻ ഔവല മാ തദ്ഉഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്, താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്, പ്രബോധനം ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു? അഖീദയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഹദീസുൽ ആഹാദ് അഖീദയിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഇൽമുൽ കലാമിന്റെ വക്താക്കളുടെ ന്യായം പൊളിഞ്ഞുപോവുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിക്ക് ഈ വിഷയത്തിൽ ചെറിയൊരു കൃതിയുണ്ട്. അറബി ഭാഷ അറിയുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അത് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ടതാണ്. അൽ ഹദീസു ഹുജ്ജത്തുൻ ബിനഫ്സിഹി ഫിൽ അഖായിദി വൽ അഹ്കാം, അഖീദയിലും അഹ്കാമിലും വിധിവിലക്കുകളിലും ഹദീസ് സ്വയം ന്യായമാണ്, തെളിവാണ് എന്ന തലക്കെട്ടിൽ രചിക്കപ്പെട്ട പുസ്തകം. രണ്ടാമത്തെ ഇനം എന്താണ്? ഹദീസ് നിരൂപണം ചെയ്യുമ്പോൾ ഹദീസിന്റെ വിഷയത്തിൽ, പരമ്പരയുടെ വിഷയത്തിൽ വിമർശനം ഉണ്ടാകുമ്പോൾ അതിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് അഹ്റുൽ ബിദഅയിന്റെ രീതി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുതക്കല്ലിമീങ്ങളുടെ രീതി, ഇൽമുൽ കലാമിന്റെ ആൾക്കാരുടെ രീതി. രണ്ടാമത്തെ രീതി ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ വെളിച്ചത്തിൽ പലരും സഹിഹായ ഹദീസാണെന്ന് കരുതുന്നു, എന്നാൽ ഒരു പണ്ഡിതന്റെ നിരൂപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ശാസ്ത്ര നിയമങ്ങളുടെ വെളിച്ചത്തിൽ അത് ദുർബലമാകുന്നു. ഇതോടുകൂടി ആ വ്യക്തി കാഫിറോ മുബ്തദിഉ ആകുന്നില്ല. രണ്ടും രണ്ട് രീതിയാണെന്ന് നാം മനസ്സിലാക്കണം. ഒന്ന്, എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അഖീദയുടെ വിഷയത്തിൽ ഹദീസുൽ ആഹാദ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മുബ്തദിഉകളുടെ ന്യായങ്ങൾ പറയുക, അതിലേക്ക് ക്ഷണിക്കുക, അത് അപകടമാണ്. എന്നാൽ വലിയൊരു ഹദീസ് പണ്ഡിതൻ, ഉദാഹരണം ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി പോലെയുള്ള ആധുനിക കാലഘട്ടത്തിൽ ഇത്ര വലിയ പണ്ഡിതൻ വന്നിട്ടില്ല എന്ന് ഇബ്നു ബാസ് പോലെയുള്ള മഹാപണ്ഡിതന്മാർ സമ്മതിച്ച കാര്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിമിലെ ചില ഹദീസുകൾ നിരൂപണം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അഹ്ലുൽ ബിദഅയുടെ അഖ്ലാനിയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആ ഹദീസിന്റെ റാവി ചില ദൗർബല്യങ്ങളുണ്ട്, അത് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നിരൂപണം ചെയ്യും. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ഇഹ്റാമിലായിരിക്കവേ ആണ് എന്ന റിവായത്ത്. സഹീഹുൽ ബുഖാരിയിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് റിവായത്തുകൾ ഉണ്ടാവും. ഈ രണ്ട് റിവായത്തുകളിൽ കൂടുതൽ പ്രബലമായത് ഒരു റിവായത്തായിരിക്കും, മറ്റേ റിവായത്ത് അത്ര പ്രബലമായിരിക്കുകയില്ല. അതൊക്കെ ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് നിദാന ശാസ്ത്ര നിയമങ്ങൾ അടിസ്ഥാനത്തിൽ നിരൂപണം ചെയ്തതാണ്. ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു സഹോദരിയുണ്ട്, ആ സഹോദരി മരണപ്പെടുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയതാണ്, അതുകൊണ്ട് ആ നേർച്ച ഞാൻ നിറവേറ്റേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ഇവിടെ സഹോദരി എന്ന പദമല്ല ശരി, എന്റെ മാതാവ് മരണപ്പെട്ടു, മാതാവ് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന പദമാണ് ശരി. ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ് രണ്ടാമത്തെ രീതി. അപ്പോൾ ഈ രണ്ട് നിലപാടുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഹദീസ് നിഷേധിക്കുന്ന അക്ലാനികൾ രണ്ടാം നിലപാട് സ്വീകരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ നിരൂപണം ചെയ്ത ഏതാനും ചില ഉദാഹരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല ഹദീസ് നിഷേധിച്ചത്, ഈ പണ്ഡിതന്മാരും നിഷേധിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ മഹാനായ ഹദീസ് പണ്ഡിതനാണ് ഇമാം അബുൽ ഹസൻ അദ്ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അത്തതബ്ഉ വൽ ഇൽസാമാത് എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾ നിരൂപണം ചെയ്തുകൊണ്ട്. അതിനെല്ലാം ഇബ്നു ഹജർ അസ്ഖലാനി പോലെ പണ്ഡിതന്മാരൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. ഏതാനും ചില ഹദീസുകൾ നിരൂപണം ചെയ്തു. അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ? അത് പരമ്പരയുടെ അടിസ്ഥാനത്തിൽ, ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു ഹദീസ് പണ്ഡിതൻ പഠനം നടത്തുകയാണെങ്കിൽ ആ പഠനം ഹദീസ് പണ്ഡിതന്മാരുടെ ഉസൂൾ പ്രകാരമാണെങ്കിൽ അത് ഇജ്തിഹാദാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഇജ്തിഹാദാണ്. നാം എതിർക്കുന്നതും വിലക്കുന്നതും എന്താണ്? ബുദ്ധിക്ക് യോജിക്കാത്തതുകൊണ്ട് നാം അതിനെ നിഷേധിക്കുന്നു. അത് സയൻസിന് വിരുദ്ധമാണ്, അത് ആധുനിക ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഖുർആനിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുൻകാല പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ദുർന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദീസ് നിഷേധിക്കുകയാണെങ്കിൽ അത് ബിദഅത്തുകാരുടെ നിലപാടാണ്, രീതിയാണ്. ഇമാം അബുൽ ഹസൻ ദാറഖുത്നിക്ക് ചില നിരൂപണങ്ങളുണ്ട്, ചില ഇൻതിഖാദാത്തുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി അതിനെല്ലാം മറുപടി നൽകിയിട്ട് ഒരു അധ്യായം കുറിക്കുന്നു, ഹദീസ്സാരി. നമുക്കറിയാം സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി ഷർഹു സഹീഹുൽ ബുഖാരി. ഫത്ഹുൽ ബാരിയുടെ ആമുഖമാണ് ഹദീസ്സാരി. ഹദീസ്സാരി മുഖദ്ദിമത്തു ഫത്ഹുൽ ബാരി, അതിലെ എട്ടാമത്തെ അധ്യായം അൽ ഫസ്ലു സാമിൻ في سياق الاحاديث التي انتقدها عليه حافظ عصره ابو الحسن الدارقطني وغيره അകാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരുവനായ ഇമാം അബുൽ ഹസൻ الدارقطني നിരൂപണം ചെയ്ത ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വഈറാദുഹ ഹദീസൻ ഹദീസൻ ആ ഹദീസുകൾ ഓരോന്നോരോന്നായി നാം ഉദ്ധരിക്കുകയും على سياق الكتاب وسياق ما حضر من الجواب عن ذلك അതിനുള്ള ഓരോ ന്യായീകരണത്തിനും നിരൂപണത്തിനും മറുപടി നൽകിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി കുറിച്ച് അധ്യായമാണ് എട്ടാം അധ്യായം ഹദീസ്സാരിയിലെ. അപ്പോ പണ്ഡിതന്മാർക്ക് ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാണ് ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്, ഇജ്തിഹാദിയായ മേഖലയാണ്. അങ്ങനെ ചില ഹദീസുകൾ നാം ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ധരിച്ചതാണ്. ഇവിടെ നാം മുഖ്യമായും ഉദ്ദേശിക്കുന്ന കാര്യം സഹീഹായ ഹദീസാണോ, നാം നിർബന്ധമായും അത് സ്വീകരിക്കേണ്ടതുണ്ട്. ആ സഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനിക ആയത്തിന് വിരുദ്ധമാവുകയില്ല, അത് സ്വയം നിരുപാധികം, അത് ന്യായമാണ്, തെളിവാണ്, ഹുജ്ജത്താണ്. അത് അഖീദയാണെങ്കിലും ശരി, അഹ്കാമാണെങ്കിലും ശരി, ഹദീസ് സഹീഹായ ഹദീസ് നമ്മുടെ പ്രമാണമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള ഒരു വലിയൊരു വൈരുദ്ധ്യം, അതായത് അഖീദ വിഷയങ്ങളിൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല, ഹദീസുൽ അഹാദ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് മറുഭാഗത്ത് നമുക്കറിയാം സൂഫി കഥകളും കെട്ടുകഥകളും നിറച്ചുകൊണ്ട് ചില ഗ്രന്ഥങ്ങൾ രചിക്കുന്നു. അങ്ങനെ സൂഫി കഥകൾ, അതേപോലെ തന്നെ സ്വപ്നങ്ങൾ, ഇല്ലാത്ത കറാമത്തുകൾ എല്ലാം പറയുന്നു ഈ കറാമത്തും ഒരു നിലക്ക് വിശ്വാസമാണല്ലോ, അതിൽ യാതൊരു കർശനവും നിലപാടും സ്വീകരിക്കാതെ അഖീദ വിഷയങ്ങളിൽ മറുഭാഗത്ത് നിർബന്ധമായും മുതവാത്തിറായിരിക്കണം, ഹദീസുൽ അഹാദ് പറ്റില്ല. നമുക്കറിയാം പല സൂഫി കഥകളും രചിച്ച അബ്ദുൽ വഹാബ് ഷഹറാനി നമുക്ക് സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത ചില കഥകളൊക്കെ ക്രോഡീകരിച്ച ഒരു സൂഫി വര്യനാണ് അബ്ദുൽ വഹാബ് ഷഹറാനി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് തബഖാത്തുൽ കുബ്ര. ആ തബഖാത്തുൽ കുബ്ര എഴുതിയ ഷഹറാനി അഖീദയിൽ ഏത് വിശ്വാസക്കാരനാണ്? അശ്അരി വിശ്വാസക്കാരനാണ്. അശ്അരി വിശ്വാസക്കാരുടെ വിശ്വാസമാണ് ഹദീസുൽ ആഹാദി ലാ യുഖ്ബലു ഫിൽ അഖായിദ്. ഇതൊരു വൈരുദ്ധ്യമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ നിലപാട് എന്താണ് സുഹൃത്തുക്കളെ? വിശ്വാസമാണ്, പ്രമാണങ്ങളിലുള്ള വിശ്വാസം. രണ്ടാമത്തെ ദൌത്യം പ്രമാണങ്ങൾ പഠിക്കുക എന്നതാണ്. വിശ്വാസം മാത്രം പോരാ, നാം പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കം അല്ലാഹു നിർദ്ദേശിച്ച കാര്യമാണ് പഠിക്കാൻ, പ്രമാണം പഠിക്കണം. എന്നിട്ടാണ് അമലിലേക്ക് നാം പോകേണ്ടത്. പഠിക്കാതെ, ഇൽമ് തേടാതെ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വഴികേടിലേക്ക് നമ്മെ എത്തിക്കും. എന്താണ് യഥാർത്ഥ അറിവ്? പ്രമാണങ്ങളിലുള്ള അറിവാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ യഥാർത്ഥ അറിവ്. സഹീഹുൽ ബുഖാരിയിലെ അധ്യായം കാണാം. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഖൗലിനും അമലിനും മുമ്പ് ഇൽമാണ് വേണ്ടത് അതിന്റെ അധ്യായം. لقول الله تعالى الله പറഞ്ഞു فاعلم انه لا اله الا الله. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ആദ്യത്തെ കാര്യം എന്താണ്? فاعلم, താങ്കൾ അറിഞ്ഞിരിക്കുക. انه لا اله الا الله, الله അല്ലാതെ വേറെ ഇലാഹ ഇല്ല, വേറെ മഅബൂദ് ഇല്ല, ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. അതിനുശേഷമാണ് അമലി പറഞ്ഞത്, വസ്തഗ്ഫിർ ലിദംബിക ولل مؤمنين والمؤمنات. താങ്കളുടെ പാപം, താങ്കൾ അല്ലാഹുവിന്റെ പാപമോചനം നടത്തുക, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനം നടത്തുക. ഈ ആയത്ത് തിരിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന അധ്യായം കുറിച്ചത്. ഫബദഅ, ഇമാം ബുഖാരി പറഞ്ഞു, ഫബദഅ ബിൽ ഇൽമി ഖബ്ല, ഫബദഅ ബിൽ ഇൽമി, ഇൽമ കൊണ്ട് അല്ലാഹു തുടങ്ങി. വഅന്നൽ ഉലമാഅഹും വറഫത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. പഠിക്കാൻ വേണ്ടി നാം പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും. പ്രമാണങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കിയില്ലെങ്കിൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് ഇൽമിനെ തേടണം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരു വിഷയത്തിൽ മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ. അതെന്താണ്? ഇൽമിന്റെ വിഷയത്തിലാണ്. വഖുർ റബ്ബി സിദ്നീ ഇൽമ, റബ്ബി എന്റെ നാഥ, എന്റെ റബ്ബെ, സിദ്നീ ഇൽമ, എനിക്ക് ഇൽമിനി വർദ്ധിപ്പിച്ചു താ. ഈ ഇൽമിന്റെ വിഷയത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൽമിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം. ബാബുൽ ഖുറൂജി ഫീ തലബിൽ ഇൽം, ഇൽമ് തേടാൻ വേണ്ടിയുള്ള അധ്യായം. ഇൽമ് തേടാൻ വേണ്ടി യാത്ര പോകുന്ന, വീട്ടിൽ നിന്ന് പുറത്തുപോയി യാത്ര ചെയ്യുന്നതിന്റെ അധ്യായം. വറഹല ജാബിറു ഇബ്നു അബ്ദില്ലാ مسيرة شهر إلى عبد الله بن أنيس في حديث واحد. صحيح البخاري لا أدياني معنى أولو حديث بديكان بيندي جابر رضي الله عنه عبد الله بن أنيس ليك ياتر بوي مصر ليك أولو شام ليك أولو ماسا نيند نلقن ياتر يا إيرن مد أولو حديث بديكان بيندي نمك الحمد لله يا دنيا كالا قطتل ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് 10, 15, 20 ഹദീസുകൾ നമുക്ക് ഒരു ദിവസം എളുപ്പത്തിൽ പഠിക്കാം. സുഹൃത്തുക്കളെ, നാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? കേവലം ക്ലാസുകളിൽ പങ്കെടുക്കൽ മാത്രമല്ല ഇൽമ് തേടുക എന്നത്, നാം സ്വയം പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഒഴിവു സമയങ്ങളിൽ നാം ഖുർആൻ തഫ്സീർ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രമാണം എന്താണ്? ഖുർആനാണ്. ഖുർആൻ തഫ്സീർ പഠിക്കണം. അറബി ഭാഷ അറിയാത്തവർ ചുരുങ്ങിയത് പരിഭാഷയെങ്കിലും നോക്കി പഠിക്കേണ്ടതുണ്ട്. പഠനം നിരന്തരമായി നടക്കണം. തഅഹദുൽ ഖുർആൻ, നിങ്ങൾ നിരന്തരമായി ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആൻ വായിക്കുക, പഠിക്കുക. فوالذي نفسي بيده لهو أشد تفلتا من الإبل في عقلها കട്ടിൽ നിന്ന് ഊരിപ്പോയി വിദൂരം ഓടിപ്പോകുന്ന ഒട്ടകങ്ങൾ ഊരുന്നത് പോലെ നിങ്ങൾ ഖുർആനുമായി ബന്ധമില്ലെങ്കിൽ ഊരിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പാണ്. അതേപോലെ ഹദീസ് പഠനം, നമ്മൾ പലപ്പോഴും ഹദീസ് നിഷേധികളെ വിമർശിച്ചുകൊണ്ട് ക്ലാസുകൾ എടുക്കാറുണ്ട്, ലേഖനങ്ങൾ വായിക്കാറുണ്ട്, പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. നാം ഹദീസ് പഠിക്കുന്നുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു മാതൃകാ പുരുഷനായ ഒരു സഹാബി, ഒരു മാസമെടുത്തു ആ ഹദീസ് അറിയാൻ വേണ്ടി. എന്താണ് ഹദീസ്? അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് എത്തുകയും ആ ഹദീസിനെ കുറിച്ച് ചോദിക്കുകയും എന്നിട്ട് ആ ഹദീസ് റിവായത്ത് ചെയ്യുകയും ചെയ്തു. എന്താണ്? യഹ്ശുറുല്ലാഹു അന്നാസ യൗമൽ ഖിയാമത്തി ഉറാതൻ. ഫത്ഹുൽ ബാരിയിലുണ്ട് ആ ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ എല്ലാ ജനങ്ങളെയും നഗ്നരായിക്കൊണ്ട് മഹ്ശറയിൽ വെച്ച് ഒരുമിച്ചു കൂട്ടുന്നു. ആ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നേരിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസ് പഠിക്കുവാൻ വേണ്ടി വേറൊരു സഹാബിയുടെ അടുക്കലേക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ചെയ്തത്. ഇതിനടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്. അർ-റിഹ്ലത്തു ഫീ തലബിൽ ഹദീസ് പുണ്യകർമ്മമാണ്. ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് മഹത്തായ കർമ്മമാണ്. അൽ ഖതീബുൽ ബഗ്ദാദി എന്ന മഹാ ഹദീസ് പണ്ഡിതന് അർ-റിഹ്ലത്തു ഫീ തലബിൽ ഹദീസ് എന്ന തലക്കെട്ടിൽ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം, ആ വിഷയത്തിൽ സലഫു സാലിഹീങ്ങൾ നടത്തിയ പ്രയത്നങ്ങൾ. മൂന്നാമത്തെ കാര്യമാണ്, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അൽ അമലു ബിൽ കിതാബി വസ്സുന്ന, പ്രമാണങ്ങൾ അനുസരിച്ച് നാം പ്രവർത്തിക്കുക എന്നത്. നാം പഠിച്ചു, വിശ്വസിച്ചു, ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ശേഷം ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അമലു സാലിഹിനെ കൂടെ പറഞ്ഞിട്ടുണ്ട്. وعملوا الصالحات ان الذين امنوا وعملوا الصالحات الا الذين امنوا وعملوا الصالحات അറിവിന് ശേഷം നിർബന്ധമായും നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട ദൗത്യമാണ് പ്രവർത്തനം. സ്വഹാബിമാര് ആ വിഷയത്തിൽ മാതൃകാ പുരുഷന്മാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ പ്രമാണങ്ങളെ സംബന്ധിച്ച്, പ്രവാചകന്മാർക്ക് എന്ത് ഉത്തരമാണ് നാം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് നാം വിവരിച്ചു. അവിടെ വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല അല്ലാഹു ചോദിക്കുക. നിങ്ങൾ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്ന് മാത്രമല്ല, വിശ്വസിച്ചോ പഠിച്ചോ പ്രവർത്തിച്ചോ, പ്രവർത്തനത്തെക്കുറിച്ചും അല്ലാഹു ചോദിക്കും. ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്, നമുക്ക് നിധിയാണ്. ഖുർആനും സുന്നത്തും ഒരു മതക്കാർക്കും ഇങ്ങനെ 100% വിശ്വസനീയമായ പ്രമാണം എന്ന നിലക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരിക്കലും സാധിക്കാത്ത വിധത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ വലിയൊരു നിധിയാണ്, അനുഗ്രഹമാണ് ഖുർആനും സുന്നത്തും, നമ്മുടെ പ്രമാണങ്ങൾ. وَإِنَّهُ لَذِكْرٌ لَكَ وَلِقَوْمِكَ തീർച്ചയായും ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ദിക്റാണ്, ഉത്ബോധനമാണ്. വേറൊരു വ്യാഖ്യാനത്തിൽ وَإِنَّهُ لَشَرَفٌ لَكَ وَلِقَوْمِكَ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഷറഫാണ്, അഭിമാനമാണ് ഈ വിശുദ്ധ ഖുർആൻ. وَسَوْفَ تُسْأَلُونَ ഇതാണ് നമ്മെ ബാധിക്കുന്ന, നാം ശ്രദ്ധിക്കേണ്ട ഭാഗം. എന്താണ്? തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നിങ്ങളെ ചോദിക്കും, നിങ്ങളോട് ചോദിക്കും. എന്താണ് ചോദിക്കുക? തഫ്സീർ പണ്ഡിതന്മാര് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐ അൻ ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വകൈഫ കുന്തും ഫിൽ അമലി ബിഹി വലിസ്തിജാബത്തി ലഹു, നിങ്ങൾ ഈ ഖുർആൻ പ്രകാരം എങ്ങനെ അമൽ ചെയ്തു? ഖുർആനിന്റെ വിളികൾക്ക്, നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം നൽകിയത് എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് മാത്രം പറഞ്ഞ കാര്യമല്ല, പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ ജനതക്കും എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. നാലാമത്തെ അവസാനത്തെ നമ്മുടെ ബാധ്യത, നമ്മുടെ നിലപാട്. നാം വിശ്വാസം കൈവരിച്ചതിനു ശേഷം, പഠനം നടത്തിയതിനു ശേഷം, അമൽ ചെയ്തതിനു ശേഷം നമ്മിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല പ്രമാണം. നാം പഠിച്ച, നാം അമൽ ചെയ്ത്, നാം ആസ്വദിച്ച ഈ ഇൽമ്, ഈ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമ് മറ്റുള്ള നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ കുടുംബമിത്രാദികൾക്ക്, നമ്മുടെ അയൽവക്കാർക്ക് നാം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിനാണ് ഒറ്റ വാക്കിൽ ദഅവത്ത് എന്ന് പറയുന്നത്. ഈ ദഅവത്ത് നമ്മിൽ എല്ലാവരും ഗൌരവത്തോടെ കാണേണ്ട, മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അവനവന്റെ കഴിവ് പ്രകാരം പ്രബോധനം നടത്തേണ്ടതാണ്. എല്ലാവർക്കും പണ്ഡിതന്മാരാകാൻ പറ്റില്ല. എന്നാൽ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ പരിമിതി അനുസരിച്ച്, കഴിവനുസരിച്ച് ദഅവത്തിന്റെ പല മേഖലകളിലും സഹകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കാലം കൊണ്ട് സത്യം ചെയ്തു, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫി ഖുസ്രിൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. മനുഷ്യൻ തീർച്ചയായും നാശത്തിലാണ്. ആരൊഴികെ? ഇസ്തിഥ്ന ചെയ്തവർ ആരാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച വിഭാഗം ഒഴികെ. വഅമിലുസ്സാലിഹാത്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. وتواصوا بالحق ان ارتم اوصى بعضهم بعضا بلزوم العمل بما انزل الله في كتابه. الله سيد القران اللي എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് അമൽ ചെയ്യാൻ പരസ്പരം വസിയത്ത് ചെയ്യുക, അതാണ് وتواصوا بالحق. എന്താണ് ഈ ഹഖ്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്, നമ്മുടെ മുഖ്യമായ പ്രമാണം. അപ്പൊ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ പരസ്പരം അന്യോന്യം ഉപദേശിക്കുക, വസീയത്ത് ചെയ്യുക, അതാണ് വതവാസൗ ബിൽ ഹഖ്. നാം പലപ്പോഴും ഓതുന്ന സൂറത്താണ്, ദഅവത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ വതവാസൗ ബിസ്സബ്രി എന്നതിനർത്ഥം ഔസാ ബഅദുഹും ബഅദൻ ബിസ്സബ്രി അലൽ അമലി ബിതാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അത് പരസ്പരം ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ അതിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി, ക്ഷമ കൈകൊള്ളുവാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുക, അന്യോന്യം വസീയത്ത് ചെയ്യുക. ഈ സൂറത്ത് അൽ അസ്ർ ഈമാന് പറഞ്ഞു, അതേപോലെ അമൽ പറഞ്ഞു, അതേപോലെ ദഅവത്തും കൊണ്ടാണ് അവസാനിച്ചത്. ഈ പ്രധാനപ്പെട്ട നാല് സവിശേഷതകളുള്ള യഥാർത്ഥ വിശ്വാസികൾക്കാണ് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാർക്ക് എന്ത് ഉത്തരം നൽകി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പറ്റൂ. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളിൽ, പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ആത്മാർത്ഥമായി അതിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ആ ചോദ്യത്തിന് വിജയകരമായ മറുപടി പറയാനും അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന വറസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.